ഓസ്ട്രേലിയയിലെ വിവിധ ഏജ്ഡ് കെയറുകളിലായി മൊത്തം 438 പേർ കോവിഡ് ബാധിതരായി തുടരുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഈ 438 കേസുകളും വിക്ടോറിയ സംസ്ഥാനത്താണ്. സെപ്റ്റംബർ 12 വരെയുള്ള കണക്കുകളാണിത്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 803 കോവിഡ് മരണങ്ങളിൽ 593 എണ്ണവും ഏജ്ഡ് കെയറുമായി ബന്ധപ്പെട്ടാണെന്നും സർക്കാർ കണക്കുകൾ പറയുന്നു. ഇതിൽ വിക്ടോറിയയിലാണ് 563 മരണങ്ങളും സംഭവിച്ചത്. ന്യൂ സൗത്ത് വെയിൽസിൽ 28 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കോവിഡ് കാലത്ത് നമ്മുടെ ഏജ്ഡ് കെയറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യമെന്നുമാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. സിഡ്നിയിലെ വിവിധ ഏജ്ഡ് കെയറുകളിൽ GP പ്രവർത്തിക്കുന്ന ഡോക്ടർ മനോജ് ധർമ്മരത്നം ഓസ്ട്രേലിയയിലെ ഏജ്ഡ് കെയറുകളുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതിയെപ്പറ്റി നമ്മളോട് വിശദീകരിക്കുന്നു. സ്വാഗതം ഡോക്ടർ മനോജ് ധർമ്മരത്നം SBS മലയാളത്തിലേക്ക്.
താങ്ക് യു
ഡോക്ടർ. കോവിഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം മരണങ്ങൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായത് നമ്മുടെ ഏജ്ഡ് കെയറുകളിലാണല്ലോ. താങ്കളാണെങ്കിൽ ഒട്ടേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങൾ ഉണ്ടായ ഒരു ഏജ്ഡ് കെയറിലെ GP കൂടിയാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ചോദിക്കട്ടെ, നമ്മുടെ ഏജ്ഡ് കെയറുകളിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്?
ഏജ് കെയറിൽ എന്താ സംഭവിക്കുന്നതെന്നല്ല ജോജോ, ഏജ് കെയറിൽ എന്താ പറ്റുന്നത്? മെജോറിറ്റി പോപ്പുലേഷൻ അവിടെ ഉള്ളത് സസെപ്റ്റബിൾ പോപ്പുലേഷൻ ആണ്. ഈ സസെപ്റ്റബിൾ പോപ്പുലേഷൻ എന്ന് നമ്മൾ പറയുമ്പം അവർക്ക് കുറെ കോമോർബിഡ് കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, പിന്നെ മെലിഗ്നൻസീസ്, അതിൻ്റെ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ, കീമോതെറപ്യൂട്ടിക് ഏജൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ ആവുമ്പം അവരെ സസെപ്റ്റബിലിറ്റി ടു എനി ഇൻഫെക്ഷൻ, കോവിഡ് മാത്രമല്ല ഏത് ഇൻഫെക്ഷനിലും ദേ ആർ അറ്റ് എ ഹയർ ഇൻസിഡൻസ്. അപ്പോൾ കോവിഡ് ഇങ്ങനത്തെ ഒരു സ്പ്രെഡിങ് ഡിസീസ് ആകുമ്പം പെട്ടെന്ന് അവർക്ക് കിട്ടുന്നുണ്ട്, ആൻഡ് ദേ ആർ ഏബിൾ ടു പാസ് ഇറ്റ് ഓൺ ടു ദ അതേഴ്സ്. അതാണ് പറ്റുന്നത്. അല്ലാണ്ട് ഒരു ഏജ് കെയറിൻ്റെ ഒരു ഒരു എന്താ പറയുക, നമ്മളൊരു ഏജ് കെയറിന് മാത്രം കിട്ടുന്നുള്ള ഒരു സംഭവമല്ല ഈ ഒരു പോപ്പുലേഷൻ. ഏജ് കെയർ പോപ്പുലേഷന് ഈ കോവിഡ് വൈറസ് വല്ലാണ്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അതായത് പൊതുവെ ദുർബലരായിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കോവിഡ് കൂടി വരുമ്പോൾ മരണങ്ങൾ കൂടുതലായി സംഭവിക്കുന്നു.
മരണങ്ങൾ കൂടുതലായി സംഭവിക്കുന്നു, മാത്രമല്ല അവർക്ക് ഈ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് അവരെ ബാധിക്കുന്നുണ്ട്. സോ അത് വിചാരിച്ചിട്ട് എല്ലാവരും മരിക്കുന്നില്ല. മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് റിക്കവറാ ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു ജനറൽ പോപ്പുലേഷനിൽ നോക്കുമ്പം അതെ, കമ്പയർഡ് ടു ദ ജനറൽ പോപ്പുലേഷൻ ഇവരാണ് ജാസ്തി മരിക്കുന്നത്.
ഈ കോവിഡ് കാലത്ത് ഏജ്ഡ് കെയറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇല്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഏജ്ഡ് കെയറുകളിൽ മുന്നോട്ട് പോകുന്നതെന്ന് കൂടി ഒന്ന് വിശദീകരിക്കുമോ?
ഈ പാൻഡമിക് വന്നതോടുകൂടി ഏജ് കെയറിൽ ഉള്ള പ്രവർത്തനം ഒക്കെ മാറി. ആദ്യം നമുക്ക് എപ്പം വേണമെങ്കിലും പോവായിരുന്നു, എപ്പം വേണമെങ്കിലും നമുക്ക് വരായിരുന്നു. ഇപ്പം നമ്മൾ പോകുമ്പം പണ്ട് ആർക്കും പോകാം. ഇപ്പം നമ്മൾ ഏജ് കെയറിലുള്ള പുതിയ റൂൾസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ, നിങ്ങൾ വാക്സിനേഷൻ, ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനം അവർ അനുവദിക്കുന്നതല്ല. പിന്നെ അവർ കുറെ ചോദ്യങ്ങൾ ചോദിക്കും, യെസ് ഓ നോ എന്നുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ കോവിഡ് ഏരിയയുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ടുണ്ടോ, ഒരു ഹോട്ട്സ്പോട്ടിൽ പോയിട്ടുണ്ടോ, പിന്നെ അങ്ങനെ ഉള്ള ഒരു ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് കോൺടാക്ട് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആൻഡ് ഇഫ് യുവർ ആൻസർ ഇസ് യെസ്, അവർ ദേ എക്സ്പെക്ട് യു കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് പിന്നെ അത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് വരാം. രണ്ടാമത്തത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പം വരുമ്പോഴും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എൻറ്റർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ടെമ്പറേച്ചറും അവർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യും. ഇത് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഫേസ് മാസ്ക് തന്നിച്ചേ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ ആഴ്ച മുതൽ ഗവൺമെൻറ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിച്ച് ആർക്കും ഇപ്പം ഉള്ളിലേക്ക് പ്രവേശനമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കണമെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് ഇരുന്നിട്ട് അവർ ഫോൺ തരും, നിങ്ങൾക്ക് കാണാം, എന്നിച്ച് സംസാരിക്കുക. ഇപ്പം അകത്തേക്ക് പ്രവേശനം അവർ അനുവദിക്കുന്നതല്ല.
ഡോക്ടർ, അതുപോലെ തന്നെ ഏജ്ഡ് കെയറുകളിലുള്ള വ്യക്തികൾക്ക് കൂടുതൽ ചികിത്സ ആവശ്യമായി വരികയാണെങ്കിൽ ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ എങ്ങനെയാണ് അവരുടെ ചികിത്സാ രീതികൾ മുന്നോട്ട് പോകുന്നത്?
ഇപ്പം ഈ കോവിഡ് ടൈമിലും ഏത് ടൈമിലും ചികിത്സ ഇസ് ഓൾവേസ് ഫസ്റ്റ് ക്ലാസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓസ്ട്രേലിയയിലത്തെ ഹെൽത്ത് സിസ്റ്റം വളരെ വളരെ നല്ല ഒരു ഹെൽത്ത് സിസ്റ്റമാണ്. എല്ലാ പേഷ്യൻറ്റിനും നഴ്സിംഗ് ഹോമിലുള്ള പേഷ്യൻറ്റിന് അവർക്ക് അവരുടേതായ ഒരു GP ഉണ്ട്. GPകൾ നഴ്സിംഗ് ഹോമിൽ പോയിട്ട് കാണുന്നുണ്ട്. പിന്നെ ജീരിയാട്രീഷ്യൻസിനെ കാണണമെങ്കിൽ നമ്മൾ റെഫറൽ കൊടുക്കും. ചില ജീരിയാട്രീഷ്യൻസ് നഴ്സിംഗ് ഹോമിൽ വന്ന് കാണും, ചില ജീരിയാട്രീഷ്യൻസ് നമ്മൾ അവരെ റൂമിലേക്ക് പറഞ്ഞയക്കും. പിന്നെ അങ്ങനെ എന്താ പറയാ, ഇഫ് ദേ നീഡ് സംതിങ് മോർ, ഇൻവെസ്റ്റിഗേഷൻസ് ജാസ്തി വേണം, അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കും. ആൻഡ് വെൻ ദേ ഗോ ഇൻ ടു ദ ഹോസ്പിറ്റൽ ദേ ആർ ടേക്കൻ കെയർ ബൈ ദ ജീരിയാട്രിക് ടീം.
ഓക്കെ, ഈ ഏജ്ഡ് കെയറുകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ചികിത്സിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മുടെ ഒരു പ്രായമായ ആളുകൾ സ്വീകരിക്കേണ്ടത്?
പ്രായമായ ആളുകൾ സ്വീകരിക്കേണ്ടത് എന്താണെന്ന് ഫസ്റ്റ് തിങ് അവർ എല്ലാ കൊല്ലവും നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്ന വാക്സിനേഷൻ ഉണ്ട്, ഇൻഫ്ലുവൻസ വാക്സിനേഷൻ, അത് എന്തായാലും അവർ എടുക്കണം. അൺലെസ് ദേ ഹാവ് എനി അലർജിക് റിയാക്ഷൻസ് ഈ വാക്സിനോട്. അപ്പം അത് ഏജ് കെയറിൽ തന്നെ അവർ കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ കൊല്ലവും ഒരു ഏപ്രിൽ മെയ്ല് ഞാൻ എല്ലാ പേഷ്യൻസിനും ഞാൻ വാക്സിനേഷൻ കൊടുക്കും. രണ്ടാമത്തത്, ഇപ്പം നമ്മളിപ്പം പണ്ട് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു എക്സ്റേ വേണം, അല്ലെങ്കിൽ അവർക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകണം, അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാരണത്തിന് പോയാൽ അവർ തിരിച്ചു വന്നാൽ നോർമൽ ആയിട്ട് അവർക്ക് എല്ലാ അടുത്തുള്ള റൂംസിൻ്റെ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുക. ഇപ്പം ദ റൂൾസ് ആർ ഡിഫറെൻറ്റ്. അവർ 14 days ആ റൂമിൻ്റെ അകത്ത് ക്വാറന്റീൻ ചെയ്യണം. അപ്പം നമ്മൾ അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫോ ഡോക്ടറോ അതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ മാസ്ക് ഇട്ടിച്ചേ പോകാൻ പാടുള്ളൂ, PPE ഉപയോഗിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു റൂൾസാണ്, പുതിയ റൂൾസാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ പ്രിവെൻറ്റീവ് മെക്കാനിസംസും മെഷേഴ്സുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നഴ്സിംഗ് ഹോമിൽ ഇപ്പോഴത്തെ സെറ്റപ്പിൽ.
ഈ ഒരു സിറ്റുവേഷനിൽ ഗവൺമെൻറ് വേറെ എന്തെങ്കിലും മുൻകരുതലുകൾ ഈ പ്രായമായ ആളുകൾക്ക് ഓസ്ട്രേലിയയിൽ നൽകിയിട്ടുണ്ടോ?
പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അവർ ഗവൺമെൻറ് പറയുന്നത് പുറത്തുനിന്ന് ആരടുത്തും ഇപ്പം ഇങ്ങോട്ടേക്ക് വിസിറ്റിന് വരണ്ട എന്നുള്ള ഒരു ഇതാണ്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യുന്നത് പുറത്തേക്ക് വരണ്ട, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും സാധാരണ നമ്മൾ കേൾക്കുന്ന ഹാൻഡ് സാനിറ്റൈസേഷൻ, ഫേസ് മാസ്ക് ഇതൊക്കെ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ഓഫ്കോഴ്സ് നമ്മൾ വാക്സിനേഷൻ എടുക്കാനും പറയുന്നുണ്ട്.
പൊതുവേ ഈ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്, എങ്കിലും ചോദിക്കട്ടെ, ഈ പുറത്ത് ഏജ്ഡ് കെയറിന് പുറത്ത് നമ്മൾ പ്രായമായ ആളുകൾ ഉണ്ടല്ലോ, നമ്മളിൽ തന്നെയുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കളിൽ പലരും പ്രായമായവരുണ്ടെങ്കിൽ അവർ ഈ കോവിഡ് കാലത്ത് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം?
ഞാൻ പറഞ്ഞ മാതിരി ഫസ്റ്റ് തിങ് അവർ പുറത്ത് പോകുമ്പം ഫേസ് മാസ്ക് ഉപയോഗിക്കണം. രണ്ടാമത് കഴിയുന്നതും എവിടെയും തൊടാണ്ട് നിൽക്കാൻ ഹാൻഡ് സാനിറ്റൈസേഷൻ. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഈ ഇങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ. നാലാമത്തത് മെയിൻ ആയിട്ട് കോവിഡ് ഉണ്ട് എന്നുള്ള സ്ഥലം നമ്മൾ അറിഞ്ഞാൽ ട്രൈ ടു അവോയ്ഡ് ദാറ്റ് യുനോ. അപ്പം അങ്ങനത്തെ ഒക്കെ ഓരോ ഇത് നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്താലാണ് ഇതിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉള്ളത്. അപ്പം നമ്മളെ നാട്ടിലത്തെ കുറേ പേര് ഇവിടെ അവരെ അച്ഛനും അമ്മമാരും ഉണ്ട്, അവരെയും കൂട്ടി എന്നെ കാണാൻ വരലുമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്, അവരടുത്ത് കഴിയുന്നതും വീട്ടിൽ തന്നെ നിൽക്കാൻ, പുറത്ത് പോകുകയാണെങ്കിൽ തന്നെ ഫേസ് മാസ്ക് ഉപയോഗിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണം, ഹാൻഡ് സാനിറ്റൈസേഷൻസ് ഉപയോഗിക്കുക. ഇതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് വാക്സിനേഷൻ എവറി ഇയർ ഫോർ ഇൻഫ്ലുവൻസ.
ഡോക്ടർ, ഈ മലയാളി കമ്മ്യൂണിറ്റിയിൽ പൊതുവേ പ്രായമായ ആളുകൾ ഇല്ല എങ്കിൽ പോലും നമ്മളുമായി ബന്ധപ്പെട്ട് ഇല്ല നാട്ടിൽ നമ്മുടെ പേരൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്?
പ്രധാനമായിട്ട് ഇവിടെ എത്തിയതിന്റെ ശേഷം നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അവിടുന്ന് പറ്റുന്ന വാക്സിനേഷൻസ് എടുക്കുക. അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒന്ന് ന്യൂമോണിയ വാക്സിൻ ഉണ്ട്, രണ്ടാമത്തത് ഇൻഫ്ലുവൻസ വാക്സിൻ ഉണ്ട്. അവിടെ കിട്ടുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ്റെ സ്ട്രെയിനും ഇവിടെ കിട്ടുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ്റെ സ്ട്രെയിനും ചിലപ്പം വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടുത്തെ വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ, സോറി ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എടുക്കുന്നതാണ് ബെറ്റർ. അത് ഇറ്റ് കോസ്റ്റ് അറൌണ്ട് $20, $20 to $25. കാരണം നാല് സ്ട്രെയിൻസ് ഉള്ള വാക്സിനാണ് അത്. അത് ഇവിടെ വന്നാൽ ഏത് മെഡിക്കൽ സെന്ററിൽ പോയാലും അവർക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്.
അധികം കാര്യമായ ഒരു ചെലവില്ലാതെ തന്നെ ഇത്തരത്തിലൊരു മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നല്ലേ?
തീർച്ചയായിട്ടും പറ്റും, തീർച്ചയായിട്ടും. ഇവിടുത്തെ ഓസ്ട്രേലിയൻ റെസിഡൻസിന് മാത്രമാണ് മെഡിക്കെയർ റീബേറ്റിൽ കിട്ടുന്ന വാക്സിനേഷൻ. അത് ദേ ആർ ഗിവൻ ഇറ്റ് ഫ്രീ ആഫ്റ്റർ 65 years ഓഫ് ഏജ്. മറ്റുള്ളവർക്കൊക്കെ പ്രൈവറ്റായിട്ട് വാക്സിനേഷൻ ഒന്നിക്കൽ മെഡിക്കൽ സെന്റേഴ്സിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് ഫാർമസിയിൽ നിന്ന് അവരെ വാങ്ങിയാൽ മെഡിക്കൽ സെന്ററിൽ പോയാൽ ദേ കൻ ഗെറ്റ് ദ വാക്സിനേഷൻ. ഇറ്റ്സ് അറൌണ്ട് $20, $20-$25 ആണ് ഒരു വാക്സിനേഷൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പം അതൊരു വല്ലാത്തൊരു തുകയാണോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിലല്ല.
ഇപ്പോൾ ഈ ഏജ്ഡ് കെയറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഒട്ടേറെയുണ്ട്. അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ എന്തൊക്കെ മുൻകരുതലുകളാണ് ഏജ്ഡ് കെയറിൽ സ്വീകരിക്കുന്നത്?
അവർക്ക് എല്ലാ സംവിധാനവും നഴ്സിംഗ് ഹോംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾക്ക് നഴ്സിംഗ് ഹോമിൽ നഴ്സസ് ഉണ്ട്, രജിസ്റ്റേർഡ് നഴ്സസ് ഉണ്ട്, പിന്നെ കെയർ വർക്കേഴ്സ് ഉണ്ട്, AIMs ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ നഴ്സിംഗ് ഹോം ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊവൈഡിങ് ദ PPEs, പിന്നെ ഹാൻഡ് സാനിറ്റൈസേഷൻ, അതിനുള്ള എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അഥവാ അവർക്ക് എന്തെങ്കിലും സിംറ്റംസോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനായുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ചെയ്തു കൊടുക്കുന്നുണ്ട്.
ഏതായാലും വളരെ നന്ദി ഡോക്ടർ മനോജ് ധർമ്മരത്നം SBS മലയാളത്തോട് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.
താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് SBS മലയാളം റേഡിയോ.